ഇത് SBS റേഡിയോ മലയാളം.
ഇനി ഗൃഹാതുരം എന്ന പരിപാടിയിലേക്കാണ്. മലയാള സാഹിത്യത്തെ ലോകത്തിന് മുന്നിലേക്കും ലോകസാഹിത്യത്തെ മലയാളത്തിലേക്കും ഒരേ സമയം എത്തിച്ച എഴുത്തുകാരനായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. കവിയായും അധ്യാപകനായും വിവർത്തകനായും എല്ലാം നിറഞ്ഞുനിന്ന അയ്യപ്പ പണിക്കർ അന്തരിച്ചിട്ട് ഈ ഓഗസ്റ്റ് 23-ന് 11 വർഷം പൂർത്തിയായി. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പാണ് ഇനി.
എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്ക്.
കാലമെത്ര മാറിയാലും വിഷുപ്പുലരിയെത്തുമ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ പോലെയായിരുന്നു ഈ കവിയും. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന കണിക്കൊന്നയുടെ ചൊല്ലുപോലെ ഒരിക്കലും എഴുതാതിരിക്കാൻ ആവതില്ലാതിരുന്ന കവി കെ അയ്യപ്പ പണിക്കർ. ഓരോ കവിതയിലും ഓരോ ലേഖനത്തിലും ഓരോ വിവർത്തനത്തിലും സ്വയം നവീകരിച്ച് സ്വയം മാറ്റിയെഴുതിയ എഴുത്തുകാരൻ. മലയാള കവിതയിൽ ആധുനികതയും ഉത്തരാധുനികതയുമെല്ലാം ആദ്യം കടന്നുവന്ന പേനത്തുമ്പിന്റെ ഉടമ. കവികൾക്കിടയിൽ ഒരു ഓൾറൗണ്ടർ പദവിയുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ അവകാശി. ഇങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത വിശേഷണങ്ങൾ തീർക്കേണ്ട കവി.
അറിയുന്നു ഗോപികേ നിന്നെ ഞാൻ, എൻ്റെ വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരൂർമതൻ മധുവായി മധുരമായി. അറിയുന്നു
സെപ്റ്റംബർ 12 ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ കാവാലങ്കരയിലായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജന്മം. അച്ഛൻ ഇ നാരായണൻ നമ്പൂതിരിയും അമ്മ എം മീനാക്ഷി അമ്മയും. കുട്ടനാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിലും കേരള സർവകലാശാലയിലുമായി പഠിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. തുടർന്ന് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടെ അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD. 1951 കോട്ടയം CMS കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. 12 വയസ്സിൽ അമ്മ മരിച്ചതോടെ ഉണ്ടായ ഏകാന്തതയാണ് അയ്യപ്പ പണിക്കരെ കാവ്യലോകത്തേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ട്. 16 വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വരുന്നത്. ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയും പി കുഞ്ഞിരാമൻ നായരുമെല്ലാം എഴുതി നിർത്തിയ സ്ഥലത്തു നിന്നായിരുന്നു അയ്യപ്പ പണിക്കർ തുടങ്ങിയത്. എന്നാൽ തന്നെ തന്നെ തിരുത്തുക എന്നതായിരുന്നു അന്ന് മുതൽക്കേ അദ്ദേഹത്തിന്റെ ശീലം. അങ്ങനെ ലോകം മാറുന്നതനുസരിച്ച് മലയാള കവിതയിലും അദ്ദേഹം മാറ്റങ്ങൾ ഉണ്ടാക്കി. 1960 അയ്യപ്പ പണിക്കർ എഴുതിയ കുരുക്ഷേത്രം എന്ന കവിതയാകാം മലയാള കവിതയുടെ ആധുനികവൽക്കരണത്തിന്റെ നാന്ദി കുറിക്കൽ എന്ന് പറയാറുണ്ട്. മലയാള കവിത അന്നുവരെ കണ്ട രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു കുരുക്ഷേത്രം.
ചക്രവാളത്തിനപ്പുറം ചൂടുകൾ ഞെട്ടിവന്നു പിറന്ന നക്ഷത്രമേ, നീ ഉണരുക വാനിൽ ഇപ്പാരിന്റെ ചോരയൂറുവാൻ നാടി തുടിക്കുവാൻ. ചക്രവാളത്തിനപ്പുറം ചൂടുകൾ ഞെട്ടിവന്നു പിറന്ന നക്ഷത്രമേ, നീയുണരുക വാനിൽ ഇപ്പാരിന്റെ ചോരയൂറുവാൻ നാടി തുടിക്കുവാൻ. താഴെ നോക്കൂ മൽജീവിത പ്രേമതാരകമേ, അതാണൻ പ്രപഞ്ചം ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന.
സ്വയം നവീകരിക്കുന്ന കവിയായിരുന്നു അയ്യപ്പ പണിക്കർ എന്ന് പറയുമ്പോൾ 1960 മുതൽ ഇങ്ങോട്ട് ഓരോ ദശാബ്ദം വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ആ മാറ്റം അളന്നെടുക്കാൻ കഴിയും. കുരുക്ഷേത്രത്തിന് ശേഷം 60 അദ്ദേഹം എഴുതിയ മൃത്യുപൂജ, അഗ്നിപൂജ, കുടുംബപുരാണം തുടങ്ങിയ കവിതകളെല്ലാം ആധുനികതാ പ്രസ്ഥാനത്തിന്റെ സ്വഭാവ സവിശേഷതകളും അതിനൊപ്പം കാവ്യാത്മകതയും ചേർത്തുവച്ചവയായിരുന്നു. എന്നാൽ 70 ഈ കെട്ടുപാടുകളിൽ നിന്ന് പോലും മോചനം നേടി. കവിതയ്ക്ക് ഒരു ഘടന വേണമെന്ന നടപ്പുരീതികളെപ്പോലും അദ്ദേഹം വകവച്ചില്ല. നാട്ടുമൊഴികളും നാടൻ ചീലുകളും വാമൊഴി വഴക്കങ്ങളുമെല്ലാം അയ്യപ്പ പണിക്കരുടെ പേനയ്ക്ക് കവിതയായി മാറി. ചിരിയും അതിനപ്പുറം ചിന്തയും തത്വശാസ്ത്രപരമായ ആശയങ്ങളുമെല്ലാം ചേർത്തുവച്ച കവിതകൾ.
വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ,
താൻ കള്ളനെന്നു വിളിച്ചില്ലേ. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ, താൻ കള്ളനെന്നു വിളിച്ചില്ലേ.
അപ്പോഴേ ഈ കോഴിയെ മോട്ടിച്ചതോ?
കോഴിയെ മോട്ടിച്ചു.
ഓ,
കോഴിയെ മോട്ടിച്ചതേ, കോഴിയെ മോട്ടിച്ചെങ്കിൽ അതേ എനിക്ക്
പൊരിച്ച് തിന്നാനായിരുന്നല്ലോ.
പൊരിച്ച് തിന്നാനായിരുന്നല്ലോ.
കോഴിയെ മോട്ടിച്ചെങ്കിൽ
അതേ
പൊരിച്ചു തിന്നാനായിരുന്നല്ലോ.
ആ പൊരിച്ചു തിന്നാനായിരുന്നല്ലോ.
അതൊക്കെ ഇരിക്കട്ടെ. തുണിയൊക്കെ മോട്ടിക്കുന്ന
തുണി
മോട്ടിച്ചത്?
ഓ, തുണി മോട്ടിച്ചത്. തുണി മോട്ടിച്ചെങ്കിൽ അതേ കാണുന്നവരുടെ മാനം
കാക്കാനായിരുന്നു.
അടിയന്തരാവസ്ഥകാലമായപ്പോഴേക്കും കടുത്ത രാഷ്ട്രീയ വിമർശനവും ഉണ്ടായിരുന്നു ആ കവിതകളിൽ. കാർട്ടൂൺ കവിതകളും മഹാരാജ കവിതകളുമെല്ലാമായി ഭരണാധികാരികളെ കണക്കറ്റു കളിയാക്കി അദ്ദേഹം.
പുരാതനവും പുണ്യപൂരിതവുമായ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു അശ്രീകരം വന്ന് പിറക്കാൻ എന്തേ കാരണം എന്നോർത്ത് മഹാരാജാവ് തിരുമേനി ആലസ്യത്തിലാണ്ടു. രാജകീയമായ ആലസ്യം അപ്പോഴേക്കും മഹാറാണിയിലേക്കും പകർന്നു കഴിഞ്ഞിരുന്നു. മൂക്കൽപ്പം പതുങ്ങിപ്പോയത് മാത്രമായിരുന്നുവെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയിൽ ഒതുക്കാമായിരുന്നുവല്ലോ എന്നവർ ഖേദിച്ചു. ശിരസ് രോമരഹിതവും ശൂന്യവുമായിരുന്നുവെങ്കിൽ കിരീടം വെച്ച് അത് മറയ്ക്കാമായിരുന്നുവല്ലോ എന്നവർ ഖേദിച്ചു. മഹാറാണിയുടെ ദുഃഖത്തിന് കാരണം അതൊന്നുമായിരുന്നില്ല. പേറെടുത്ത സ്ത്രീ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ കണ്ടതാണ്. പിന്നങ്ങോട്ട് നോക്കാനേ അവർക്ക് ധൈര്യം വന്നില്ല. രാജകുമാരന്റെ ഒരിഞ്ച് നീളമുള്ള കുറ്റിവാലിന്റെ ദർശനം മഹാരാജാവിനെയും പരിണാമചിന്തയിലാഴ്ത്തി എന്ന് പറഞ്ഞാൽ കഴിയുന്നില്ലല്ലോ. അതിന് പ്രതിവിധി നിർദ്ദേശിച്ച് മന്ത്രിസത്തമൻ സ്വയം വാൽക്കുറ്റി വച്ചു പിടിപ്പിച്ച് രാജകുമാരനെ ആഹ്ലാദിപ്പിക്കാൻ പുതിയ വാൽ നൃത്തം കണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചു. നാടാകെ വാലാരാധന നടപ്പിലാക്കി. വാലുപൂജാക്രമങ്ങളെപ്പറ്റി വിദഗ്ധന്മാരുടെ സെമിനാറുകളും നടന്നുപോന്നു. നീണ്ടുപോകുന്ന വാലിനേക്കാൾ എത്ര മനോഹരമാണ് കുറ്റിവാൽ എന്ന് അവർ സ്വതാഹരണം.
1980s സൈലന്റ് വാലി സമരമൊക്കെ സജീവമാകുമ്പോഴാണ് മലയാളിയെ ഏറ്റവുമധികം സ്വാധീനിച്ച പാരിസ്ഥിതിക കവിത പുറത്തിറങ്ങുന്നത്. ഒരുപക്ഷെ അന്ന് തൊട്ടിങ്ങോട്ട് എഴുതപ്പെട്ട എല്ലാ പാരിസ്ഥിതിക കവിതകളുടെയും ഭാവവും താളവും നിശ്ചയിച്ചു വച്ച കവിത.
മക്കളെ മേടവിടെ മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ, കാടെവിടെ മക്കളെ മേടവിടെ മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ, കരിങ്കുയിൽ കൂകിത്തിമുക്കുന്ന കുട്ടനാടൻ പുഞ്ചയെ.
80s അവസാനമായപ്പോൾ മാനവ ദർശനങ്ങളിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ കവിത മാറിയത്. നീയില്ലെങ്കിൽ ഉദിക്കില്ല സൂര്യൻ, നീയില്ലെങ്കിൽ കറങ്ങില്ല ഭൂമി, നീയില്ലെങ്കിൽ ചലിക്കില്ല വിശ്വം, തിളങ്ങില്ല ചന്ദ്രൻ എന്ന് മനുഷ്യനെക്കുറിച്ച് എഴുതിയ മർത്യപൂജ മുതൽ 1989 എഴുതിയ ഗോത്രയാനം വരെ. പുതിയ കാലത്ത് എഴുതിയ ഒരു ഇതിഹാസ കവിതയാണ് ഗോത്രയാനം എന്ന് പറയാം. ഇന്ത്യയുടെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് മനുഷ്യവംശത്തിന്റെ തന്നെ കഥ പറയാനാണ് അദ്ദേഹം ഇതിൽ ശ്രമിച്ചത്. കടുത്ത സാമൂഹ്യ വിമർശനവും കുറിക്കുകൊള്ളുന്ന നർമ്മവുമെല്ലാം അദ്ദേഹത്തിന്റെ കവിതകൾ എല്ലാ കാലത്തും കണ്ട സവിശേഷതകളാണ്. ക്രൂര കവിതകൾ എന്ന പേരിൽ തന്നെ അദ്ദേഹം ഇത്തരം ബ്ലാക്ക് കോമഡി അഥവാ കറുത്ത തമാശകൾ എഴുതി.
അമേരിക്കയിൽ നിന്ന് ഫോക്സ് വന്നിരിക്കുന്നു ചേച്ചി. ഫോക്സോ കുറുക്കനോ വല്ല ക്ലിന്റണോ മറ്റോ ആണോ നോക്ക്. അല്ല ചേച്ചി, ക്ലിന്റണച്ചായനെ എനിക്കറിയില്ലേ. ഇത് ടെലഗ്രാം പോലെ എന്തോ ആണത്രേ. നോക്കട്ടെ. ആ, ഇത് ചേട്ടന്റെ കത്താണല്ലോ, നീ വായിക്ക്. മൈ ഡിയർ സരോ, നമ്മുടെ മദറിന് കൂടുതലാണെന്നറിഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ ചാറ്റൽമഴയാണ്. അമേരിക്കൻ ചാറ്റൽമഴയെപ്പറ്റി നിനക്കറിഞ്ഞുകൂടല്ലോ. ചാറ്റൽമഴ കാരണം നാട്ടിലേക്ക് വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് മദറിന്റെ അവസാന നിമിഷങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തരണം. അന്ത്യശ്വാസം വലിക്കുന്നതും പിന്നെ നമ്മുടെ രീതിയിലുള്ള ഫ്യൂണറലും മറ്റും ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിന് വളരെ ഇഷ്ടപ്പെടും. ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും പ്രത്യേകം വേണം. മാരിലിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇഷ്ടം. കളറില്ലാത്തത് എന്ത് ഡെത്ത് കം ഫ്യൂണറൽ എന്നാണ് ജാക്വിലിൻ ചോദിക്കുന്നത്. അതുകൊണ്ട് വീഡിയോക്കാരനെ നേരത്തെ റിസർവ് ചെയ്യണം. സമയത്ത് അയാളെ കിട്ടിയില്ല, അമ്മ പറ്റിച്ചു എന്നൊന്നും പറയരുത്. നല്ല കാസറ്റ്.
കവിത എന്നത് അയ്യപ്പ പണിക്കരുടെ സാഹിത്യ ജീവിതത്തിന്റെ ചെറിയൊരു വശം മാത്രമായിരുന്നു. കവി എന്ന് അറിയപ്പെടുന്നത് കൊണ്ട് മാത്രം ആദ്യം പറഞ്ഞു പോകുന്ന ഒരു വശം. മലയാള സാഹിത്യത്തെ സ്വന്തം ചുമലിലേറ്റി പുറം ലോകത്തേക്ക് കൊണ്ടുപോയ അയ്യപ്പ പണിക്കർ അവിടെ നിന്നും ആംഗലേയ സാഹിത്യത്തിന്റെയും അതിനപ്പുറമുള്ള ആഗോള സാഹിത്യത്തിന്റെയും നല്ലയെടുപ്പുകൾ നോക്കി തിരിച്ചും കൊണ്ടുവന്നു. ലോകസാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കൃതികളെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ വിശ്വസാഹിത്യമാലയുടെ ചീഫ് എഡിറ്റർ അയ്യപ്പ പണിക്കരായിരുന്നു. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ഓക്സ്ഫോർഡ് കമ്പാനിയൻ ടു വേൾഡ് ലിറ്ററേച്ചർ തുടങ്ങിയവയ്ക്ക് ലേഖനങ്ങൾ എഡിറ്റ് ചെയ്ത് നൽകി. ഷേക്സ്പിയറിന്റെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിലേക്ക് എത്തിച്ചപ്പോൾ അതിന്റെ എഡിറ്ററും മറ്റാരുമായിരുന്നില്ല. അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കവിതകളോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ടവയുമാണ്. അധ്യാപകൻ എന്ന നിലയിലും ഏറെ പ്രിയം നേടിയ പേരായിരുന്നു അയ്യപ്പ പണിക്കർ. കേരള സർവകലാശാലയിൽ ഇംഗ്ലീഷ് വകുപ്പ് മേധാവിയായിരുന്ന അദ്ദേഹം ഇന്ത്യയിലെ പല പ്രമുഖ സർവകലാശാലകളിലും സ്ഥിരം വിസിറ്റിംഗ് പ്രൊഫസറുമായിരുന്നു. അതിനിടയിൽ സാഹിത്യലോകത്ത് എണ്ണമറ്റ പുരസ്കാരങ്ങളും.
ജീവിതം സന്ധ്യേ നീ തന്നെ, മരണവും സന്ധ്യേ നീ തന്നെ, ഇരുളുന്നു നീ തന്നെ, മറയുന്നു നീ തന്നെ, നീ തന്നെ സന്ധ്യേ.
ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം 2006 ഓഗസ്റ്റ് 23 ജീവിതത്തിനും അപ്പുറമുള്ള ഉത്തരാധുനികതയുടെ മറ്റൊരു മുഖം തേടി യാത്ര തുടർന്നത്.
രാത്രികൾ പകലുകൾ നിന്നിൽ മരിക്കുന്നു സന്ധ്യേ, നീ രാത്രി തൻ ജനനി, നീ മൃത്യുതൻ കമനി, നീ പുണ്യ പാപ പരിഹാരം. പകലായ പകലൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടും പതിവായി നീ വന്ന നാളിൽ പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിന്റെ ചെരിവിൽ കിടന്നു ഓ നമ്മൾ, പുണരാതെ ചുംബനം പകരാതെ മഞ്ഞിന്റെ കുളിരിൽ കഴിഞ്ഞുവോ നമ്മൾ. ഒരു വാതിൽ മെല്ലെ തുറന്നിറങ്ങുന്ന പോൽ, കരിയില കൊഴിയുന്ന പോലെ, ഒരു മഞ്ഞുകട്ടയലിയുന്ന പോലെ, എത്ര ലഘുവായി ലളിതമായി നീ മറഞ്ഞു. പൊഴിയുന്നു കരിയിലകൾ നാഴിക വിനാഴികകൾ, കഴിയുന്നു നിറമുള്ള കാലം. വിറകൊള്ളു മേഘങ്ങൾ പറക നീ അമൃതമോ വിഷമോ വിഷാദമോ സന്ധ്യേ, പറക നീ അമൃതമോ വിഷമോ വിഷാദമോ സന്ധ്യേ. ചിരിമാഞ്ഞു പോയൊരൻ ചുണ്ടിന്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും, ഒരു ജീവിതത്തിന്റെ ഒരു സൗഹൃദത്തിന്റെ മൃതിമുദ്ര നീ അതിൽ കാണും. ഇനിയുള്ള കാലങ്ങളിതിലെ കടക്കും പൊഴിതുകൂടി എന്നോർത്തുപോകും. എരിയാത്ത സൂര്യനും വിളറാത്ത ചന്ദ്രനും വിറയാത്ത താരവും വന്നാൽ, എരിയാത്ത സൂര്യനും വിളറാത്ത ചന്ദ്രനും വിറയാത്ത താരവും വന്നാൽ അലറാത്ത കടൽ മഞ്ഞിലുറയാ